യെശയ്യാപ്രവചനം 64-ാം അധ്യായമാണ് നാം ഇന്ന് പഠിക്കുന്നത്. 63 വരെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. ജീവിതത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ദൈവ സാന്നിധ്യത്തിനു വേണ്ടി ദാഹിക്കുന്ന ഹൃദയങ്ങളുടെ യാചനയാണ് 64-ാം അധ്യായത്തിൽ തുടരുന്നത്. അപ്രകാരത്തിലുള്ള ആഴമായ യാചന കൂടാതെ യാതൊരു ദൈവപൈതലിനും ജീവിക്കുവാൻ കഴിയില്ല. ആമേൻ. കർത്താവായ യേശുവെ വേഗം വരേണമേ എന്നായിരിക്കണം ഓരോ ദൈവപൈതലിൻ്റെയും വാഞ്ചയും അപേക്ഷയും. ദൈവവചനത്തിലെ അവഗണിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു ഭാഗമാണിത്. ഈ ഭാഗത്തിന് അല്പം ഊന്നൽ കൊടുക്കുവാൻ നാം ശ്രദ്ധിക്കുന്നതിന് കാരണം, എന്തുകൊണ്ടാണ് നാം സഹസ്രാബ്ദാൽപൂർവവാദമാകുന്നു ശരി എന്ന് സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് വിശദീകരിക്കുവാൻ കൂടിയാണ്. വെളിപാട് പുസ്തകത്തിൽ നാം ഇതേക്കുറിച്ച് വളരെ വിശദമായി ചിന്തിച്ചിട്ടുണ്ട്, ഇനിയും ചിന്തിക്കുന്നതാണ്. അതെ, മഹാപീഡനത്തിന് മുൻപ് ക്രിസ്തു വരുമെന്ന് നാം വിശ്വസിക്കുന്നതിന്റെ കാരണം വ്യക്തമാക്കാൻ, അതാണ് സഹസ്രാബ്ദാൽപൂർവവാദം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. മഹാപീഡനകാലത്തിന് മുൻപ് സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടും. പിന്നീട് കർത്താവ് തന്റെ രാജ്യം സ്ഥാപിക്കുന്നതിനായി മഹാപീഡനത്തിന്റെ അവസാനത്തിൽ ഭൂമിയിലേക്ക് വരുന്നതാണ്. ഇതൊരു സിദ്ധാന്തം മാത്രമല്ല, ഇതത്രേ യെശയ്യാപ്രവചനത്തിൽ നാം കാണുന്നത്. ഈ പുസ്തകം മുഴുവനും മിക്കവാറും ഓരോ വാക്യം എടുത്തു തന്നെ നാം പഠിച്ചു വരികയാണല്ലോ. പ്രവാചകൻ വളരെ കൃത്യമായ ഒരു പരിപാടിയാകുന്നു അവതരിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു വാക്യത്തിന്റെ മുറിയെടുത്ത് ഒരു ഉപദേശം സ്ഥാപിക്കുകയല്ല, ദൈവവചനത്തിൽ വ്യക്തമായും കൃത്യമായും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ സത്യം വെളിപ്പെടുത്തുകയാണ് വേണ്ടത്. പ്രപഞ്ചത്തിന്മേൽ ദൈവത്തിന്റെ നിയന്ത്രണം അംഗീകരിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. 1-ാം വാക്യം: അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ. ഭാവിയിൽ ഇസ്രായേലിലെ ശേഷിപ്പിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് പ്രവാചകനെ ഇവിടെ നാം കാണുന്നത്. വീണ്ടും പ്രവചനകാലമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത്, അത് സംഭവിച്ചു കഴിഞ്ഞതുപോലെ ദൈവം കാണുന്നു. സംഭവത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി കാണുന്നത് പോലെയാണ് ദൈവം യെശയ്യാവിന് പ്രവചനം കൊടുക്കുന്നത്. മഹാപീഡനകാലത്ത് ഇസ്രായേലിന്റെ ശേഷിപ്പ് ദൈവത്തോട് അപേക്ഷിക്കുന്നത് പോലെയുള്ള അപേക്ഷയാണ് പ്രവാചകൻ നടത്തുന്നത്. ഇത് ഇസ്രായേലിലെ ശേഷിപ്പിനെ പ്രത്യേകം ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നതാണെങ്കിലും വിശ്വാസികളായ നമ്മെയും അവരോടൊപ്പം ചിന്തിക്കുവാൻ കഴിയും. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന ആമേൻ കർത്താവേ വേഗം വരണമേ എന്നായിരിക്കേണ്ടതത്രേ. മഹാപീഡനകാലത്ത് ഇസ്രായേലിന്റെ പ്രാർത്ഥന യെശയ്യാവ് ഇവിടെ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. 2-ാം വാക്യം: തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. തീയിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ജാതികളെ വിറക്കുമാറാക്കും. ഇന്ന് ജനങ്ങൾ ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ബോധവാന്മാരല്ല. ഇന്ന് ലോകത്തിലെ രാജ്യങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ല, അവനെ അംഗീകരിക്കുകയും ചെയ്യുന്നില്ല. എന്നാൽ അവസാനം അടുത്തു വരുംതോറും ദൈവിക ഇടപെടലിനെക്കുറിച്ച് ജനം കൂടുതൽ ബോധവാന്മാരാകുമെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. 3-ാം വാക്യം: ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകുകയും ചെയ്തുവല്ലോ. മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോയി. അന്ന് ശത്രുക്കൾ മലകളെ കുഞ്ഞാടിന്റെ ക്രോധത്തിൽ നിന്ന് ഞങ്ങളെ മൂടുവീൻ എന്ന് നിലവിളിക്കും. 16-ാം വാക്യം, വെളിപാട് പുസ്തകം 6:16 ഞാൻ വായിച്ചത്. ഇനിയും യെശയ്യാ പ്രവചനം 64:4 വരാം: നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. വാസ്തവത്തിൽ പ്രവാചകൻ ഇവിടെ ദൈവത്തോട് പറയുന്നത്, ദൈവമേ, എന്റെ ജനത്തെ രക്ഷിപ്പാൻ, എന്റെ ജനത്തെ വിടുവിപ്പാൻ, എന്റെ ജനത്തെ ഉണർത്തുവാൻ നീ ആകാശം കീറി ഇറങ്ങി വരണമേ എന്നത്രേ. അത്ര അടിയന്തരമായ ഒരു കാര്യം നീ ചെയ്യണമേ, അല്ല എങ്കിൽ എന്റെ ജനം നശിച്ചു പോകും എന്നത്രേ. ജനത്തെക്കുറിച്ചുള്ള ഭാരം, ദേശത്തെക്കുറിച്ചുള്ള തന്റെ വലിയ ചിന്ത. 1 കൊരിന്ത്യർ 2:9 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ 4-ാം വാക്യത്തെ അതേ ചിന്ത വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെയെന്ന് പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് ഇങ്ങനെ പറയുന്നു: നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. 1 കൊരിന്ത്യർ 2:10. ഒന്ന് കൊരിന്ത്യർ 2:9-10 വാക്യം യെശയ്യാ പ്രവചനത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. എന്നാൽ 10 വാക്യം പറയുന്നത് ഇന്നത്തെ കാലത്ത് പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്നാണ്. മഹാപീഡനത്തിന്റെ ആ നാളിൽ അവർക്ക് ക്രിസ്തുവിന്റെ വരവ് വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മെക്കുറിച്ചും ഇപ്രകാരമാണ് പറയുവാൻ കഴിയുന്നത്: ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴും ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഈ ഭാഗത്തെല്ലാം നമുക്ക് നമ്മെ തന്നെ ഇസ്രായേലിലെ ശേഷിപ്പുമായി ഏകീഭവിപ്പിക്കുവാൻ കഴിയും. കാരണം നമുക്കൊരു പ്രത്യാശയുണ്ട്. ഈ ലോകത്തിൽ നിന്ന് നമ്മെ എടുത്തുകൊണ്ടു പോകുവാൻ നാം പ്രത്യാശയോടെ നോക്കിക്കാത്തിരിക്കുകയാണ്. ഇസ്രായേലിലെ ശേഷിപ്പാകട്ടെ, അന്ന് കർത്താവ് വന്ന് അവന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കും. സഭ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അവൻ വന്ന് ഭൂമിയിൽ തന്റെ രാജ്യം സ്ഥാപിക്കും. 5 വാക്യം: സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവരെ നീ എതിരേൽക്കുന്നു, അവർ നിന്റെ വഴികളിൽ നിന്നെ ഓർക്കുന്നു. നീ കോപിച്ചപ്പോൾ ഞങ്ങൾ പാപത്തിൽ അകപ്പെട്ടു, ഇതിൽ ഞങ്ങൾ ബഹുകാലം കഴിച്ചു, ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമോ? പാപം ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നതും. അതേസമയം തന്നെ രക്ഷകനിൽ കൂടിയുള്ള വീണ്ടെടുപ്പിന്റെ ഉറപ്പും ഇവർക്ക് കാണുവാൻ കഴിയും. ഭൂമിയിലെ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് സമ്മതിക്കുന്നതായിട്ടാണ് തുടർന്ന് നാം കാണുന്നത്. 6 വാക്യം: ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ. ഞങ്ങൾ എല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു. ഈ വാക്യം വളരെ പരിചയമുള്ള ഒരു വാക്യമാണല്ലേ. കാരണം മനുഷ്യന് സ്വയമായി യാതൊരു നീതിയും ഇല്ല എന്ന് സ്ഥാപിക്കുവാൻ ഈ വാക്യം സാധാരണ ഉപയോഗിക്കാറുള്ളതാണ്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് മാത്രമല്ല മുഴുവൻ മനുഷ്യജാതിയെക്കുറിച്ചും പറയാവുന്നതാകുന്നു എന്നത്രേ വാസ്തവം. യഹൂദനും യവനനും എല്ലാം ഒരുപോലെ പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കും. ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ. നമ്മുടെ നന്മ പ്രവൃത്തികളെക്കുറിച്ച് നാം എന്ത് വിചാരിക്കുന്നു എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. 100,000 രൂപ പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കുന്നതിനു വേണ്ടി ദാനം ചെയ്യുന്നതും അനാഥാലയത്തിനും ധർമ്മസ്ഥാപനങ്ങൾക്കും വസ്തുവകകളെ സമ്പാദിക്കുന്നതിനുമൊക്കെ പണം ദാനം ചെയ്യുന്നതും നല്ലതാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ദൈവം മുൻപാകെ ജഡത്തിൽ ചെയ്യുന്നതെല്ലാം കറ പുരണ്ട തുണി പോലെ മാത്രമാണ്. എന്നെ തെറ്റിദ്ധരിക്കരുത്, മുമ്പ് പറഞ്ഞ വിധത്തിൽ നാം നന്മ പ്രവർത്തിച്ചും ദാനങ്ങളും ഒക്കെ ചെയ്യേണ്ടതാണ്. എന്നെ തെറ്റിദ്ധരിക്കരുത്, മുൻപ് പറഞ്ഞ വിധത്തിൽ നാം നന്മ പ്രവർത്തികളും ദാനങ്ങളും ഒക്കെ ചെയ്യേണ്ടതാണ്. എന്നാൽ മനുഷ്യന്റെ രക്ഷയുമായുള്ള ബന്ധത്തിൽ അത് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല എങ്കിൽ ആ ഉദ്ദേശത്തോടുകൂടെ വേണം ചെയ്യുവാൻ. അശുദ്ധമായ ഒന്നിൽ നിന്ന് വിശുദ്ധമായത് കൊണ്ടുവരുവാൻ കഴിയുകയില്ല. ഉദാഹരണത്തിന്, ഒരു രോഗം ബാധിച്ച, കുഷ്ഠരോഗം ബാധിച്ച നിങ്ങളുടെ ഒരു സ്നേഹിതൻ നിങ്ങളുടെ അടുക്കൽ വരുന്നു എന്ന് വിചാരിക്കുക. അയാളുടെ കൈകൾ വിരണം കൊണ്ട് വിരൂപമായിരിക്കുന്നു, അയാളുടെ കയ്യിൽ ഒരു പൊന്നുകൊണ്ടുള്ള പാത്രം ഇരിക്കുന്നു, അതിൽ പാൽപായസം നിറച്ചിരിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ ആ പാൽപായസം വാങ്ങി കുടിക്കുവാൻ തയ്യാറായെന്ന് വരില്ല. പാപത്താൽ അശുദ്ധനായ മനുഷ്യനിൽ നിന്ന് ഇതിൽ അധികമായൊന്നും പ്രതീക്ഷിപ്പാൻ കഴിയുകയില്ല. സുഹൃത്തെ, ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു. പാപിയായ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പാപത്തിന്റെ കറ പുരണ്ടിരിക്കുമെന്നത്രേ ഇത് വ്യക്തമാക്കുന്നത്. പാപിയായ മനുഷ്യന് ദൈവത്തിന് പ്രസാദകരമായ യാതൊരു പ്രവൃത്തിയും ചെയ്യുവാൻ കഴിയുകയില്ല. ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ, മുഷിഞ്ഞ വസ്ത്രം പോലെ ദൈവം മനുഷ്യന്റെ നീതിപ്രവൃത്തികളെ മാറ്റിക്കളയും. ദൈവത്തിന് നമ്മുടെ സ്വയനീതിയുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയുകയില്ല. ഇന്ന് അനേകർ തങ്ങളുടെ നീതിപ്രവൃത്തികൾ കൊണ്ട് രക്ഷ നേടുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ആരോഗ്യവും സമയവും സമ്പത്തും ഒക്കെ ചെലവഴിക്കുന്നു, തീർത്ഥാടനങ്ങൾ നടത്തുന്നു, ദാനകർമ്മങ്ങൾ ചെയ്യുന്നു, പണം ചെലവഴിക്കുന്നു. എന്നാൽ ദൈവം പറയുന്നത് നിങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും എന്റെ മുമ്പാകെ കറപുരണ്ട തുണി പോലെ മാത്രമാണെന്നാണ്. ദൈവത്തിന് അത് ആവശ്യമില്ല, ദൈവം അതിനെ അംഗീകരിക്കുകയില്ല. മറ്റുള്ളവരെക്കാൾ നല്ലതായി ജീവിച്ചാൽ രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർ തങ്ങളെ സമൂഹത്തിലെ ഏറ്റവും മോശമായ ആളുകളുമായി തുലനം ചെയ്ത് അവരെക്കാൾ തങ്ങൾ നല്ലവരാണെന്ന് സ്വയം തൃപ്തിപ്പെടുന്നു. എന്നാൽ അതും നമ്മെ രക്ഷിക്കുകയില്ല. പാപിയായ മനുഷ്യൻ ഒന്നാമതായി ചെയ്യേണ്ടത് ദൈവത്തിന്റെ വഴിയിൽ വരികയാണ്. പാപത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ തന്റെ നന്മപ്രവൃത്തികളിൽ ആശ്രയിക്കുന്ന മനുഷ്യന് ദൈവത്തിന്റെ വഴിയായ യേശുക്രിസ്തുവിൽ വരിക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. ഒരിക്കൽ അഭ്യസ്തവിദ്യയായ ഒരു യുവതി തന്റെ കൂട്ടുകാരിയോട് പറഞ്ഞു, എന്നെ പോലെ സന്മാർഗ ജീവിതം നയിക്കുന്ന ഒരുവൾക്ക് കേവലം ബോധമില്ലാതെ ജീവിക്കുന്ന ഒരുവളേക്കാൾ സ്വർഗത്തിനും അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിന് കൂട്ടുകാർ മറുപടി പറഞ്ഞു, ആകട്ടെ, നമ്മൾ രണ്ടുപേരും കൂടി ഒരു സംഗീത സദസ്സിന് പോകുന്നു എന്നിരിക്കട്ടെ. 5 രൂപയാണ് പ്രവേശന ടിക്കറ്റിന് കൊടുക്കേണ്ടത്. എന്റെ പക്കൽ 1 രൂപ പോലും ഇല്ല, നിന്റെ പക്കൽ 4 രൂപ ഉണ്ട്. നമ്മിൽ ആർക്കാണ് പ്രവേശനത്തിന് അർഹതയുള്ളത്? തീർച്ചയായി രണ്ടുപേർക്കുമില്ല എന്നുള്ളതാണ് മറുപടി. ഈ സമയത്ത് നമ്മോട് സ്നേഹമുള്ള ആരെങ്കിലും വന്ന് നമുക്ക് രണ്ടുപേർക്കും ഓരോ ടിക്കറ്റ് വാങ്ങിത്തന്നാലോ? എന്ത് സംശയം, നമ്മൾ രണ്ടുപേരും സദസ്സിൽ പ്രവേശിക്കും. അപ്പോൾ കൂട്ടുകാരി അവളോട് പറഞ്ഞു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഈ തിരുവചനം നീ ഓർക്കുന്നില്ലേ? എന്നാൽ കർത്താവായ യേശുക്രിസ്തു നാം എല്ലാവരുടെയും പാപം തന്റെ മേൽ വഹിച്ച് നമ്മെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി തീർത്തു. അങ്ങനെ അവൾ തന്റെ കൂട്ടുകാരിക്ക് സത്യം വ്യക്തമാക്കി കൊടുത്തു. ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ. അതെ, അതിൽ നിന്നും ഒന്നും ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. 8 വാക്യം, എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവരുമാകുന്നു, ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. സൃഷ്ടിപ്പിൽ കൂടി ദൈവം നമ്മുടെ പിതാവാകുന്നു, എന്നാൽ മനുഷ്യന് അന്ന് നൽകപ്പെട്ട ആ പദവി നഷ്ടമായി. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്, എന്നാൽ എല്ലാവരും ഇന്ന് അവന്റെ മക്കളല്ല. എനിക്ക് നിങ്ങൾക്കും ഒരേ ഒരു മാർഗത്തിൽ കൂടി മാത്രമേ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ കഴിയുകയുള്ളൂ. ആ മാർഗം കർത്താവായ യേശുക്രിസ്തുവാണ്. സൃഷ്ടിപ്പ് മുഖാന്തരം ഒരിക്കലും നാം ദൈവമക്കളായി തീരുമെന്ന് പുതിയ നിയമം വെളിപ്പെടുത്തുന്നില്ല. പിന്നെയോ, തികച്ചും വ്യത്യസ്തമായ ഒരു അടിസ്ഥാനത്തിന്മേലാണ് നമുക്ക് ദൈവമക്കളായി തീരുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ഉം 13-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു താങ്കൾക്ക് പകരം മരണം വരിച്ചു എന്നും അവൻ ഉയർത്തെഴുന്നേറ്റു എന്നും ജീവിക്കുന്നു എന്നും വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് താങ്കൾ ദൈവ പൈതലായിത്തീരുന്നത്. മറ്റ് യാതൊരു വഴിയുമില്ല. ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണി അത്രേ എന്നാണല്ലോ നാം 8-ാം വാക്യത്തിൽ വായിച്ചത്. ദൈവം നമ്മുടെ സൃഷ്ടാവാകുന്നു എന്ന് അംഗീകരിക്കുന്ന വാചകം അത്രേ ഇത്. അവൻ മനയുന്നവനാണ്, മെടയുന്നവൻ, സൃഷ്ടാവാണ്. ഒരു കളിമൺ പാത്രം ഉണ്ടാക്കുന്നവൻ തീർച്ചയായും അതിന്റെ സൃഷ്ടാവാണ്, പിതാവാണ്. അഥേനയിൽ വെച്ച് പൗലോസ് അപ്പോസ്തോലൻ ഇപ്രകാരം പറഞ്ഞു, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയിൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർത്ത പൊൻവെള്ളി കല്ല് എന്നിവയോട് സാദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവൻ എന്ന നിലയിൽ അവന്റെ സന്താനമാണ്. എന്നാൽ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ വീണ്ടും ജനിച്ച മക്കളല്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചത് കൊണ്ട് നാം അവന്റെ സൃഷ്ടി മാത്രമാകയാൽ നാം ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അത് ദൈവത്തിന്റെ രൂപമാണെന്ന് പറയരുത്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതിൽ കൂടി ദൈവത്തെ സൃഷ്ടിക്കുവാനാണ് നാം ശ്രമിക്കുന്നത്. ദൈവം അതിനെ വിലക്കുകയും ചെയ്തിരിക്കുന്നു. 10-ാം വാക്യം, നിന്റെ വിശുദ്ധ നഗരങ്ങൾ ഒരു മരുഭൂമി ആയിരിക്കുന്നു, സിയോൻ മരുഭൂമിയും യെരുശലേം നിർജ്ജന പ്രദേശവും ആയിത്തീർന്നിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശദീകരണം യെശയ്യാവിന്റെ കാലത്ത് വാസ്തവമായി തീർന്നിരുന്നില്ല, എന്നാൽ അല്പകാലത്തിന് ശേഷം ബാബേൽ യെരുശലേമിനെതിരായി വന്നപ്പോൾ അത് സംഭവിച്ചു. 2 രാജാക്കന്മാർ 25-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു, അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു, യെരുശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും അവൻ തീ വെച്ച് ചുട്ടുകളഞ്ഞു. അകമ്പടി നായകനോടുകൂടി ഉണ്ടായിരുന്ന കൽദേയ സൈന്യമൊക്കെയും യെരുശലേമിന്റെ ചുറ്റുമുള്ള മതിലുകളെ ഇടിച്ചു കളഞ്ഞു. യെശയ്യാവിന്റെ അങ്ങനെയുള്ള പ്രവചനം അക്ഷരികമായി നിവർത്തിയായി. ഇനിയും 11-ാം വാക്യം നോക്കിയാട്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെ സ്തുതിച്ചു പോന്നിരുന്നതായി, വിശുദ്ധിയും ഭംഗിയുമുള്ള ഞങ്ങളുടെ ആലയം തീക്കിരയായി തീർന്നു, ഞങ്ങൾക്ക് മനോഹരമായിരുന്നതൊക്കെയും ശൂന്യമായി കിടക്കുന്നു. ഇത് സംഭവിച്ചു കഴിഞ്ഞതുപോലെയാണ് യെശയ്യാവ് ഇവിടെ സംസാരിക്കുന്നത്. എന്നാൽ യെശയ്യാവ് പറഞ്ഞതിന് 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത്. യെരുശലേം നശിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ ദൈവാലയവും നശിപ്പിക്കപ്പെട്ടു. 12-ാം വാക്യം, യഹോവേ നീ ഇത് കണ്ട് അടങ്ങിയിരിക്കുമോ? നീ മിണ്ടാതെ ഇരുന്ന് ഞങ്ങളെ അതികഠിനമായി ക്ലേശിപ്പിക്കുമോ? ഒരു ചോദ്യത്തോടുകൂടിയാണ് പ്രവാചകൻ ഈ അധ്യായം അവസാനിപ്പിച്ചിരിക്കുന്നത്. ദൈവം പ്രവർത്തിക്കാതിരിക്കുമോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ദൈവത്തിന്റെ ഉത്തരമാണ് യെശയ്യാ പ്രവചനത്തിന്റെ ശേഷിച്ച ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. ഇസ്രായേൽ ദൈവത്തെ ത്യജിച്ചതിന് ശേഷമാണ് ദൈവം അവരെ ത്യജിച്ചു കളഞ്ഞത്. എന്നാൽ താൽക്കാലികമായി അവരുടെ ഭ്രംശം അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പരമമായ പദ്ധതിയെയും ഉദ്ദേശത്തെയും മറിച്ചു കളയുന്നില്ല. ദൈവം അവരെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചുമുള്ള തന്റെ ഉദ്ദേശ നിവൃത്തിയിലേക്ക് മുന്നേറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ശേഷിപ്പിന്റെ ഈ മനോഹരമായ പ്രാർത്ഥനയുടെ അവസാന ഭാഗം ഒന്ന് ശ്രദ്ധിക്കൂ. ആശ്രയത്വത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും അതുപോലെ തന്നെ സമർപ്പണത്തിന്റെയും വാക്കുകളാണിത്. ശേഷിപ്പ് ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നതായി യെശയ്യാ പ്രവചനം 63:16 നാം കാണുന്നു. നീയല്ലോ ഞങ്ങളുടെ പിതാവ്, അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല, നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. ഇസ്രായേൽ ഒടുവിൽ അനുസരണയുള്ള മക്കളും കളിമണ്ണുപോലെ മെരുക്കമുള്ളവരും ആയിത്തീരും. അതെ, അങ്ങനെ ഈ ശേഷിപ്പ് അനുസരണത്തോടും താഴ്മയോടും കൂടെ ദൈവത്തോട് അവന്റെ കോപത്തെ അടക്കുവാനും അവരിൽ കരുണ കാണിപ്പാനും അപേക്ഷിക്കും. യെരുശലേം നഗരം ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ പട്ടണങ്ങൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും ആലയം പോലും ചുട്ട് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും അവർ ദൈവത്തോട് അറിയിക്കും. എന്തെങ്കിലും ഞങ്ങൾക്കായി ചെയ്യണമേ എന്ന് ആ ജനം ദൈവത്തോട് കേണപേക്ഷിക്കുന്നു. അതിനുള്ള ദൈവത്തിന്റെ പ്രതികരണം 65-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 65-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, അത് എന്റെ മുമ്പാകെ എഴുതി വച്ചിരിക്കുന്നു, ഞാൻ പകരം വീട്ടിയല്ലാതെ അടങ്ങിയിരിക്കുകയില്ല, അവരുടെ മാർവിടത്തിലേക്ക് തന്നെ ഞാൻ പകരം വീട്ടും. യെശയ്യാപ്രവചനം 62:1 നാം വായിച്ചത്, സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കില്ല, യെരുശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല, അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ എന്നത്രേ ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നതായ പ്രിയ സുഹൃത്തെ, താങ്കളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ശ്രദ്ധയും താല്പര്യവും എത്ര വലുതാണെന്ന് താങ്കൾ ഓർക്കുന്നുണ്ടോ? ആ ബോധ്യം താങ്കളെ ഭരിക്കുന്നുണ്ടോ? താങ്കളുടെ കാലുകൾ അരുതാത്ത വഴിയിലേക്ക് നീങ്ങുമ്പോൾ, താങ്കളുടെ ഉള്ളിൽ അവൻ തന്ന ദൂതുകൾ താങ്കൾ അവഗണിച്ച് കളയുമ്പോൾ, അത് ദൈവത്തിന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തും. എന്നാൽ താങ്കൾ നശിച്ചു പോകത്തക്കവണ്ണം താങ്കളെ അവൻ ശിക്ഷിക്കുകയില്ല. ഒരു നല്ല പിതാവായി താങ്കളുടെ നന്മയ്ക്കായി മാത്രം അവിടുന്ന് താങ്കളെ ശോധനയ്ക്കായി അനുവദിച്ചെന്ന് വന്നേക്കാം. എന്നാൽ അപ്പോഴും അവന്റെ കരുണ, സ്നേഹം, ആശ്വാസം, അനീട്ടിയ കരം താങ്കളുടെ മേൽ വെച്ചിരിക്കുന്നു. ഇത് മറന്നുപോകരുത്. അതുകൊണ്ട് ഹൃദയം കഠിനപ്പെടുത്താതെ ദൈവഹിതം മനസ്സിലാക്കി അവന്റെ വഴികളിലേക്ക് വരിക. പ്രാർത്ഥിക്കാം.